പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ നല്ല ഒരു പങ്ക് രോഗശാന്തി നൽകുന്നതായിരുന്നു. വിവിധങ്ങളായ രോഗങ്ങളാൽ ക്ലേശിച്ച മനുഷ്യർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. വിശ്വാസത്തോടെ തന്നെ സമീപിച്ച എല്ലാവർക്കും അവിടുന്ന് സൗഖ്യം നൽകുകയും ചെയ്തു. മാത്രമല്ല, യേശു തന്നെ മുൻകൈയെടുത്ത് പലപ്പോഴും രോഗികളെ സുഖപ്പെടുത്തുന്നതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരമൊരു രോഗശാന്തിയാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 3:1-6 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രോഗശാന്തി. അതിൻ്റെ തന്നെ വ്യത്യസ്തമായ ഒരു വിവരണം മത്തായി എഴുതിയ സുവിശേഷം 12:9-14 വാക്യങ്ങളിലും, ലൂക്ക എഴുതിയ സുവിശേഷം 6:6-11 വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതിൻ്റെ തുടർച്ചയാണിത്. സാബത്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവവുമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 2-3 യേശു യഹൂദ നേതാക്കന്മാരുമായി നടത്തിയ സംഘട്ടനങ്ങളിൽ അവസാനത്തേതാണ് ഇന്ന് നമ്മൾ വായിച്ച് പഠിക്കാൻ പോകുന്ന ഈ സംഭവം. ആദ്യമേ സുവിശേഷ ഭാഗം ഒന്ന് വായിക്കാം, അതിനുശേഷം അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യാം. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിനു വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെറോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. ഇതാണ് ഒരു അത്ഭുതകരമായ രോഗശാന്തിയുടെ മർക്കോസ് എഴുതിയ വിവരണം. ഇതേ ആശയം തന്നെയാണ് മത്തായിയും ലൂക്കായും ഈ സംഭവത്തിൻ്റെ വിവരണത്തിൽ അവതരിപ്പിക്കുന്നത്. ചുരുക്കം ചില വ്യത്യാസങ്ങൾ മാത്രം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ കാണാം. 6:7-8 വാക്യങ്ങൾ, നിയമജ്ഞരും ഫരിസേയരും യേശുവിൽ കുറ്റമാരോപിക്കാൻ പഴുതു നോക്കി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. യേശു സിനഗോഗിലേക്ക് പ്രവേശിച്ചു. സിനഗോഗിൽ കുറേയേറെ വ്യക്തികളുണ്ട്. സാബത്ത് ദിവസം പ്രാർത്ഥിക്കാൻ വന്നവരാണ് അവരിലധിക പങ്കും. പക്ഷേ ചിലർ മുൻപന്തിയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കാൻ വന്നത് എന്നതിനേക്കാൾ കൂടുതൽ യേശുവിനെ നിരീക്ഷിക്കാൻ വന്നവരാണ്. ജെറൂസലമിലെ സാൻഹെദ്രിൻ സംഘം അയച്ച പ്രതിനിധികളാണവർ, അഥവാ പ്രധാന പുരോഹിതൻ അയച്ച ചാരന്മാർ. അവർ യേശുവിനെ നിരന്തരം അനുഗമിക്കുന്നതായിട്ട് കാണാം. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സംഭവങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്. സിനഗോഗിൽ യേശു പഠിപ്പിക്കുമ്പോൾ അവരവിടെയുണ്ട്. വീട്ടിൽ രോഗശാന്തി നൽകുമ്പോൾ അവിടെയുണ്ട്. വയലിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുമുണ്ട്. ഒരു നിഴൽ പോലെ യേശുവിനെ പിന്തുടരുന്ന ഒരു സംഘം ആളുകൾ. അവരെ നിയമജ്ഞരും ഫരിസേയരും എന്നാണ് ലൂക്ക വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, ഫരിസേയർ നിയമം വള്ളിപുള്ളിവിടാതെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കാൻ വേണ്ടി വ്രതമെടുത്ത വിശുദ്ധരാണ്. ആ നിയമാനുസരണത്തിൻ്റെ പേരിൽ തന്നെ അവർ വിശുദ്ധരായി സമൂഹമധ്യത്തിൽ പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. എഴുതപ്പെട്ട നിയമങ്ങളും എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളും കണിശമായി അനുസരിക്കുന്നതിന് വേണ്ടി വ്രതം ചെയ്തവരാണ് ഫരിസേയർ. നിയമജ്ഞരാവട്ടെ, നിയമം നന്നായി പഠിക്കുകയും ആവശ്യമനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പരിശീലനം നേടുകയും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഈ രണ്ടു കൂട്ടരാണ്. സാൻഹെദ്രിൻ സംഘത്തിൻ്റെ പ്രതിനിധികളുമാണ് അവർ. അവരുടെ പ്രതിനിധികൾ സാൻഹെദ്രിൻ സംഘത്തിലുണ്ട്. അപ്പോൾ സാൻഹെദ്രിൻ സംഘം അയച്ചിരിക്കുകയാണ് ജെറൂസലമിൽ നിന്ന് വിദൂരമായ ഗലീലയിലേക്ക്. സാൻഹെദ്രിൻ സംഘത്തിൻ്റെ കൈകളും കണ്ണുകളും എത്താത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല ഇസ്രായേൽക്കാരുടെയിൽ. മതത്തിൻ്റെ നിയമങ്ങൾ പരിപൂർണമായി അനുസരിക്കപ്പെടുന്നു, നിയമങ്ങൾ അനുസരിക്കുന്നു, വിശ്വാസത്തിൽ കോട്ടം തട്ടാതെ കാത്തുപാലിക്കപ്പെടുന്നു എന്നുറപ്പ് വരുത്തുക സാൻഹെദ്രിൻ സംഘത്തിൻ്റെ കടമയായി കരുതപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ പ്രവർത്തിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുകയും തെറ്റാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും ആവശ്യമെങ്കിൽ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുക സാൻഹന്ദ്രിൻ തൻ്റെ അവകാശമായി കരുതിയിരുന്നു. ഇങ്ങനെ നോട്ടപ്പുള്ളിയായ ഒരു വ്യക്തിയുടെ അടുക്കിലേക്കാണ് സാൻഹന്ദ്രിൻ സംഘത്തിൻ്റെ ആളുകൾ വന്നിരിക്കുന്നത്. കഫർനാമിലെ സിനഗോഗിലെ മുൻപന്തിയിൽ ഇരുപ്പുറപ്പിച്ചിരിക്കുന്ന നിയമജ്ഞരും ഫരിസേയരും. യേശു കടന്നു വരുന്ന ഈ സിനഗോഗിൽ ഒരു വ്യക്തിയുണ്ട്, ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യന് സവിശേഷതയുണ്ട്, അവൻ്റെ ഒരു കൈ ശോഷിച്ചു പോയിരിക്കുന്നു. ജന്മനാ കൈ ശോഷിച്ച വ്യക്തിയാണ് എന്ന് പറയാനാവില്ല. ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ പ്രത്യേകത നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതോ അപകടത്തിൽപ്പെട്ട് കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയി എന്നാണിത് കരുതുക. ഒരു അപ്പോക്രിഫൽ ഗോസ്പൽ, അപ്രാമാണികമായ ഒരു സുവിശേഷത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഈ കൈ ശോഷിച്ച മനുഷ്യന് ഒരു കൽപ്പണിക്കാരനായിരുന്നു, വീടുപണിക്കാരൻ. ആ വീടുപണിയുടെ മധ്യത്തിൽ എന്തോ അപകടത്തിൽപ്പെട്ട് കൈ ശോഷിച്ചു പോയതാണത്രേ. കൈ ഒടിയുകയോ ഏതോ അപകടത്തിൽപ്പെട്ട് കൈയുടെ സ്വാധീനം നഷ്ടപ്പെടുകയോ ചെയ്ത് കൈ ഉണ്ടെങ്കിലും ഉപയോഗമില്ലാതെ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു അവസ്ഥ. അവൻ്റെ ഈ ബലഹീനതയും അവൻ്റെ ഈ അവസ്ഥയും മറ്റാരും ശ്രദ്ധിച്ചതായിട്ട് കാണുന്നില്ല. കൈ ശോഷിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു, അത് സുവിശേഷകനാണ് രേഖപ്പെടുത്തുന്നത്. ഈ കൈ ശോഷിച്ച മനുഷ്യൻ്റെ സാന്നിധ്യം ഫരിസേയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമായി യേശുവിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ. എവിടെ മനുഷ്യൻ വേദനിക്കുന്നുവോ, എവിടെ മനുഷ്യൻ രോഗിയായി കഴിയുന്നുവോ, അവിടെ ദൈവത്തിൻ്റെ കാരുണ്യം യേശുവിലൂടെ പ്രവഹിക്കും. ഇപ്പോൾ കൈശോഷിച്ച ഈ മനുഷ്യന് വേണ്ടി യേശു എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും ചെയ്തുവെങ്കിൽ അത് തീർച്ചയായും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പറ്റിയ ഒരവസരമായി തീരും. കാരണം സാബത്ത് ദിവസമാണ്. സാബത്ത് ദിവസം ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം നമ്മൾ അനേകം തവണ കണ്ടുകഴിഞ്ഞതാണ്. അപ്പോഴേ സാബത്തിൽ അവൻ സുഖപ്പെടുത്തുമോ ഇല്ലയോ, സാബത്ത് ലംഘിക്കുമോ ഇല്ലയോ എന്നറിയാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് മുൻപന്തിയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചിരിക്കുന്ന ഫരിസേയ നേതാക്കന്മാർ. അവർ മതത്തിൻ്റെ സംരക്ഷകരാണ്, മതനിയമങ്ങളുടെ പരിപാലകരാണ്. അവരെ സംബന്ധിച്ച് ഒരേ ഒരു കാര്യമേ പ്രസക്തമാകുന്നുള്ളൂ, നിയമങ്ങൾ അനുസരിക്കപ്പെടണം. ഇവിടെ വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രശ്നം അവരെ സംബന്ധിച്ചോളം ഒരിക്കലും ഒരു പ്രശ്നമായി തീരുന്നില്ല. യേശു എന്തു ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് വാസ്തവത്തിൽ യേശുവിന് കുറ്റം ആരോപിക്കാൻ അവസരമായി മാത്രമേ കാണുന്നുള്ളൂ. കൈ ശോഷിച്ച മനുഷ്യൻ്റെ, ബലഹീനനായ, അധ്വാനിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ആ മനുഷ്യൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയും ഉള്ളതായി സുവിശേഷകന്മാർ എടുത്തു കാണിക്കുന്നില്ല. കുറ്റമാരോപിക്കാൻ പഴുതു നോക്കി കാത്തിരിക്കുന്ന വ്യക്തികൾ. ഈ സാഹചര്യത്തിലാണ് യേശു സിനഗോഗിലേക്ക് കടന്നു വരിക. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു എന്നാണ് മർക്കോസ് പറയുന്നത്. അതൊരു അപകടം പിടിച്ച പ്രവൃത്തിയാണ് യേശു ചെയ്തത്. സിനഗോഗിൽ ഏതു മനുഷ്യനും കടന്നു വരാം. എല്ലാ യഹൂദർക്കും സിനഗോഗിൽ ഒന്ന് പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും അതിനുള്ള അവകാശമുണ്ട്, അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ യേശുവിനെ സംബന്ധിച്ച് കഫർനാമിലെ സിനഗോഗ് ശത്രുക്കളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അവിടെ പ്രവേശിച്ച നിമിഷം മുതൽ യേശുവിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും അത് കുറ്റകരമാണെന്ന് കണ്ടുപിടിച്ച് ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നടുവിലേക്കാണ് യേശു കടന്നു വരുന്നത്. ജനം നിഷ്പക്ഷമായി നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയുള്ളൂ. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നിയമജ്ഞരായിരിക്കും. ഇങ്ങനെ തൻ്റെ എതിരാളികൾ തനിക്കു വേണ്ടി പതിയിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ് യേശു കടന്നു വരിക. പ്രാർത്ഥനാലയം ഒരു വലിയ ചതിക്കുഴിയായി മാറുകയാണ്. യേശു കഫർനാമിൻ്റെ സിനഗോഗിൽ ആദ്യം പ്രവേശിച്ചത് നമ്മൾ കണ്ടായിരുന്നു. അന്ന് അവിടെ അവനെ കാത്തിരുന്നത് ഒരു പിശാചുബാധിതനായിരുന്നു. നിരന്തരമായി ദേവാലയത്തിലേക്ക്, പ്രാർത്ഥനാലയത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെ പ്രാർത്ഥനയും കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന പിശാജ് അഥവാ പിശാചുബാധിതൻ. ആ സിനഗോഗിലേക്കാണ് യേശു വീണ്ടും കടന്നു വരുന്നത്. അവിടെ കടന്നു വന്ന യേശു തന്നെയാണ് മുൻകൈയെടുക്കുക. അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ആരാണെന്ന് മർക്കോസ് പറയുന്നില്ല, ലൂക്കായുടെ സുവിശേഷത്തിൽ കാണും. അത് ഫരിസേയരും നിയമജ്ഞരുമാണ്. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. യേശു തന്നെയാണ് മുൻകൈയെടുക്കുക. എല്ലാവരും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു തന്നെ മുൻകൈയെടുത്ത് ആവശ്യപ്പെടുകയാണ്, നടുവിലേക്ക് വരൂ. കൈ ശോഷിച്ചവനെ യേശു കണ്ടു. ആവശ്യമുള്ളവൻ്റെ ആവശ്യം കണ്ടറിയുന്നവനാണ് ദൈവം. നിങ്ങൾക്കിതെല്ലാം ആവശ്യമുണ്ട് എന്ന് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അറിയുന്നു എന്ന് യേശു നമ്മളോട് പറയുമ്പോൾ യേശു തന്നെ ആവശ്യങ്ങളെല്ലാം നേരിട്ട് കണ്ടറിയുകയാണ്. ഈ കൈ ശോഷിച്ച മനുഷ്യൻ യേശുവിനോട് ചോദിച്ചില്ല എൻ്റെ കൈ സുഖപ്പെടുത്തണമേ എന്ന്. ആരും അവന് വേണ്ടി ഒരു മാധ്യസ്ഥ്യം യാചിച്ചില്ല. യേശു തന്നെ അവനെ കണ്ടു, അവൻ്റെ മനസ്സലിഞ്ഞു, അവനെ നടുവിലേക്ക് വിളിച്ചു വരുത്തി. പക്ഷേ എന്തേ നടുവിലേക്ക് വിളിച്ചു വരുത്തുന്നു? യേശുവിനതിനെ രഹസ്യമായി സുഖപ്പെടുത്തി അയക്കാൻ പാടില്ലായിരുന്നു. ഈ സാബത്ത് ദിവസം തന്നെ സുഖപ്പെടുത്തണം, എന്തായിരുന്നു നിർബന്ധം? അതും സിനഗോഗിൽ വെച്ച് തന്നെ ആവണമെന്ന്. എല്ലാവരും കാണിക്കെ പരസ്യമായി ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യാൻ യേശു എന്തേ മുതിരുന്നു? പ്രൊവോക്കിംഗ് എന്ന് പറയാം. ചുറ്റുപാടുമുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണോ യേശുവിൻ്റെ പ്രവർത്തനം? തീർച്ചയായിട്ടും തുടർന്നുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് തോന്നും. ഇതുമാത്രമല്ല, യേശുവിൻ്റെ പല പ്രവർത്തനങ്ങളും, ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഫരീസേയ നേതാക്കന്മാരെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. ഉദാഹരണത്തിന്, ലൂക്ക എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ കൂനിപ്പോയൊരു സ്ത്രീയുടെ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂനിപ്പോയ ആ സ്ത്രീയെ യേശു അടുക്കലേക്ക് വിളിച്ച്, അതും സിനഗോഗിൽ വെച്ചൊരു സാബത്ത് ദിവസമാണ്, അടുക്കലേക്ക് വിളിച്ച് അവളുടെ മേൽ കൈവെച്ച് അവളെ സുഖപ്പെടുത്തി അയക്കുകയാണ്. മകളെ, നിൻ്റെ രോഗത്തിൽ നിന്ന് നീ വിമുക്തയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്തേ ഈ സാബത്ത് ദിവസം തന്നെ ഇത് വേണം? അതാണ് സിനഗോഗ് അധികാരിക്ക് മനസ്സിലാവാത്തത്. ജോലി ചെയ്യാവുന്ന ഈ വേറെ 6 ദിവസങ്ങളുണ്ട് ആഴ്ചയിൽ, അന്ന് എന്തെങ്കിലും വന്ന് സുഖപ്പെടാൻ പാടില്ലേ? യേശുവിനും ഈ 6 ദിവസത്തിൽ എന്തെങ്കിലും ഈ രോഗശാന്തി ശുശ്രൂഷ നടത്തിയാൽ പോരെ? എന്തേ സാബത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധം? അതും എല്ലാവരും കാണിക്കെ സിനഗോഗിൽ വെച്ച് രഹസ്യമായി ചെയ്താൽ ആരും അറിയില്ല. ആ രോഗിക്ക് സൗഖ്യം കൊടുക്കുകയാണ് ആവശ്യമെങ്കിൽ അത് മതിയല്ലോ. എന്തിന് ഈ പോപ്പുലാരിറ്റി? എന്തിന് ഈ പ്രൊവോക്കേഷൻ? എന്തിന് ഈ പ്രകോപനം? ന്യായമായും ചോദിക്കാവുന്നതാണ്. യേശു കൈശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. ആകാംക്ഷയോടെ എല്ലാവരും നോക്കി നിൽക്കുകയാണ്, എന്താണിത് സംഭവിക്കാൻ പോകുന്നത്? യേശു അവനെ സുഖപ്പെടുത്തും എന്നെല്ലാവരും വിചാരിക്കുക. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല യേശു പ്രതികരിക്കുന്നത്. യേശു അവരോട് ചോദിച്ചു, തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നവരോടാണ് ചോദിക്കുന്നത്. എന്താണ് ചോദ്യം? സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? എന്തൊരു ചോദ്യം! നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ നിയമാനുസൃതം, തിന്മ ചെയ്യുന്നത് ഒരിക്കലും നിയമാനുസൃതമാവില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ നന്മ ചെയ്യുന്നത് നിയമാനുസൃതമാണോ? സാബത്തിൽ നന്മ ചെയ്യുന്നതാണ് യേശുവിൻ്റെ ചോദ്യം. യേശുവിൽ സാബത്തിൽ യേശു ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, അതിന് മറ്റൊരു വിശദീകരണം കൂടി, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണോ നിയമാനുസൃതം, ഇതിലേതെങ്കിലും നിയമാനുസൃതമാണോ? ഏതെങ്കിലും നിയമാനുസൃതമാണെന്ന് പറഞ്ഞാൽ അവർ കുടുക്കപ്പെടുകയായി. ജീവൻ നശിപ്പിക്കുന്ന നിയമാനുസൃതമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ കലാപത്തിന് തന്നെ ഇടയായെന്ന് വരാം. അതുപോലെ തന്നെ ജീവൻ നശിപ്പിക്കുകയോ തിന്മ ചെയ്യുകയോ ചെയ്യുന്നത് ഒരിക്കലും നിയമാനുസൃതമാവുകയില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ സാബത്ത് നന്മ ചെയ്യുന്നത്, സാബത്ത് ജീവൻ രക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ആണെന്ന് അവർ പറഞ്ഞാൽ പിന്നെ യേശുവിൽ കുറ്റം ആരോപിക്കാൻ ഒരു പഴുതുണ്ടാവില്ല. നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നന്മ ചെയ്യുന്നത് നിയമവിരുദ്ധമായിരിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരും. ഏതുത്തരം പറഞ്ഞാലും തങ്ങൾ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ നേതാക്കന്മാർ നിശബ്ദരായിരുന്നു. അവർ നിശബ്ദരായിരുന്നു. അതാണ് ഏറ്റവും സൗകര്യപ്രദമായിട്ട് അവർക്ക് തോന്നിയത്. നിശബ്ദത പാലിക്കുക, നിസ്സംഗരായിരിക്കുക. വേദനിക്കുന്ന മനുഷ്യൻ്റെ വേദനയുടെ മുമ്പിൽ നിസ്സംഗത പാലിക്കുക, ഒരു തീരുമാനവും എടുക്കാതെ കടന്നു പോവുക. തീരുമാനമെടുക്കാൻ കടപ്പെട്ടവർ തീരുമാനം എടുക്കാതെ കടന്നു പോകുമ്പോൾ സ്വയം തീരുമാനങ്ങൾ ഉണ്ടാവുകയായി. ചെയ്യാൻ സാധിക്കാവുന്ന നന്മ ചെയ്യാതിരിക്കുന്നത് തിന്മ ചെയ്യുന്നതിന് തുല്യമാണ്. അവർ നിശബ്ദരായിരുന്നു. ഈ നിസ്സംഗതയാണ് യേശുവിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണത്തിന് കാരണമായിത്തീരുന്നത്. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ചു എന്നാണ് പറയുന്നത് യേശുവിനെക്കുറിച്ച്. യേശു സഹതാപത്തോടുകൂടിയാണ് ഈ രോഗിയെ കാണുന്നത്. കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ട വ്യക്തി അവനെ ഏതു വിധേയനെയും രക്ഷിക്കണം, അത് യേശുവിൻ്റെ ആവശ്യമാണ്. നന്മ ചെയ്യാൻ വേണ്ടിയാണ് അവൻ കടന്നു വന്നത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അതിന് വിലങ്ങതടിയായി ഒരു നിയമം നിൽക്കുന്നു ഇവിടെ. അതാണ് പ്രശ്നം. ജീവൻ രക്ഷിക്കുക ഒരു വൈദ്യൻ്റെ ജോലിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതേസമയം യഹൂദ നിയമപ്രകാരം വൈദ്യൻ്റെ ജോലി സാബത്തിൽ നിഷിദ്ധമാണ്. സാബത്തിൽ ചെയ്യാൻ പാടില്ലാത്ത അനേകം ജോലികളുടെ പട്ടിക കഴിഞ്ഞ തവണ ഞാനിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ഒന്ന് വൈദ്യൻ്റേതായ ജോലിയാണ്. എപ്രകാരമുള്ള ജോലിയാണ് ഒരു വൈദ്യൻ നിഷിദ്ധമായിരിക്കുക. പൊതുവേ പറയാറുണ്ട്, ജീവൻ അപകടത്തിൽ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ശാപത്തിൽ യാതൊരു ചികിത്സയും ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു വൈദ്യൻ ഇന്ന് ഇടപെട്ട് ഈ രോഗിക്ക് വേണ്ടി ചികിത്സ ചെയ്യുന്നില്ല എങ്കിൽ ആ വ്യക്തി മരിച്ചു പോകും എന്ന സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ചികിത്സ ഞാൻ ചെയ്യണം. അല്ല, ഒരു ദിവസം കഴിഞ്ഞ് ചികിത്സിച്ചാലും കുഴപ്പമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അവിടെ ചികിത്സ ചെയ്യുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. ഉദാഹരണത്തിന്, ഗർഭിണിയായ ഒരു സ്ത്രീ, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീ, അവളെ സഹായിച്ചില്ല എങ്കിൽ കുഞ്ഞും തള്ളയും മരിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രസവ ശുശ്രൂഷ നടത്തുന്നത് അനുവദനീയമാണ്, അത് സിസേറിയൻ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും. എന്നാൽ മറ്റ് തരത്തിലുള്ള രോഗങ്ങൾ ചികിത്സിക്കണം എന്നില്ല. ഒരു ഉദാഹരണം പറയാറുണ്ട്, ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിക്ക്, ശാപത്തിൽ നടന്നു പോകുന്ന വഴിക്ക് ഒരു മതിൽ ഇടിഞ്ഞു വീണു, ആ മനുഷ്യൻ മതിലിൻ്റെ അടിയിലായി. ഇനി ഈ മതിലിൻ്റെ കഷ്ണങ്ങൾ, കല്ലുകളെല്ലാം എടുത്തു മാറ്റി ആ മനുഷ്യനെ രക്ഷിക്കുന്നത് ശാപത്തിൽ അനുവദനീയമാണോ അല്ലയോ? അനുവദനീയമാണോ അല്ലയോ എന്ന് പറയുന്നതിന് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യമേ രണ്ട് മൂന്ന് കല്ലെടുത്ത് നോക്കുക ഈ മനുഷ്യന് ജീവനുണ്ടോ ഇല്ലയോ എന്ന്. ഇനി ഒരു ദിവസം അവനോട് കിടന്നാലും ജീവിക്കുമെന്ന അവസ്ഥയാണുള്ളതെങ്കിൽ അവനോട് തന്നെ കിടക്കട്ടെ, ശാപത്ത് കഴിയുമ്പോൾ കല്ലുകളെല്ലാം എടുത്തു മാറ്റാം. ഇനി അവൻ മരിച്ചുപോയെങ്കിൽ തീർച്ചയായിട്ടും അന്നേരവും കല്ലെടുത്ത് മാറ്റേണ്ട കാര്യമില്ല, അവിടെ കിടക്കട്ടെ. മരിച്ച മനുഷ്യനെ പിന്നെയും അടക്കാവുന്നതാണ്, പിന്നെയും അവിടുന്ന് പൊക്കിയെടുത്ത് സംസ്കരിക്കാവുന്നതാണ്. അല്ല, ഈ കല്ലുകൾ ഇവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമെന്നൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും കല്ലുകൾ എടുത്തു മാറ്റി അവനെ രക്ഷിക്കാം. ഒടിഞ്ഞ കൈ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. ആ കൈ ഏതെങ്കിലും തരത്തിൽ അപകട ഒരു ജീവഹാനിക്ക് അവസരമുണ്ടാകുന്ന എന്ന രീതിയിൽ ആകുക ആയെങ്കിൽ മാത്രമേ അവനെ ചികിത്സിക്കേണ്ടതുള്ളൂ. ഇങ്ങനെയുള്ള ഒരു നിയമ വിശദീകരണങ്ങൾ നൽകിയിരുന്ന സാഹചര്യത്തിലാണ് യേശു ഈ കൈ തളർന്നവനോട് സംസാരിക്കുന്നത്. ഇയാളുടെ കൈ ഇന്നലെയും മിനിഞ്ഞാവുന്നൊന്നും തളർന്നതല്ല. ഇന്ന് ഇത് സുഖപ്പെടുത്തിയില്ലെങ്കിലും ഇവന് കാര്യമായിട്ട് അപകടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലൂക്കാ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ കാണുന്ന കൂനിയായ സ്ത്രീയുടെയും അവസ്ഥ അതാണ്. ഇനി രണ്ട് ദിവസം കൂടി അവൾ കൂനി നടന്നതുകൊണ്ടും അവൾക്കോ ആർക്കോ വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതുവരെ സംഭവിച്ചതും വ്യത്യസ്തമായിട്ട് ജീവഹാനി നേരിടുന്നൊരു സാഹചര്യമല്ല. 38 വർഷമായി തളർന്നു കിടന്ന ഒരു വ്യക്തിയുണ്ട്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ, ബെത് യെസ്ദ എന്ന കുളക്കരയിൽ തളർന്നു കിടക്കുന്ന വ്യക്തി. അവൻ 38 വർഷം കൂടെ കിടന്നതിന് ഒരു ദിവസം കൂടെ കിടന്നുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ അപകടമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിലാണ് യേശു ചികിത്സയുമായിട്ട് കടന്നു വരുന്നത്. യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. കൈ നീട്ടി അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. വളരെ വ്യക്തമായ തീരുമാനങ്ങളുണ്ടാവുകയാണ്. യേശുവിൻ്റെ ഭാഗത്ത് നിന്ന് കഠിനമായ ദുഃഖവും ക്രോധവും വരുന്നുണ്ട്. ആ കഠിനമായ ദുഃഖത്തിൻ്റെയും ക്രോധത്തിൻ്റെയും കാരണം നേതാക്കന്മാരുടെ ഈ നിസ്സംഗതാഭാവമാണ്. ഇവൻ എന്ത് സംഭവിച്ചുകൊണ്ടിട്ട് നിയമങ്ങൾ അനുസരിക്കപ്പെടണം, അതുമാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായി തീരുന്നുള്ളൂ. ഈ കൈ ശോഷിച്ചവൻ ശോഷിച്ചതിനെ ഇരിക്കുകയോ ചത്തുപോവുകയോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിയമങ്ങൾ അനുസരിക്കപ്പെടണം. നിയമം നിയമത്തിനു വേണ്ടി തന്നെ അനുസരിക്കുന്ന, അതിനുവേണ്ടി കച്ചകെട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗം നേതാക്കന്മാർ ഭരിക്കുന്ന സമൂഹത്തിൽ യേശുവിന് ദുഃഖവും ക്രോധവുമാണ് ഉണ്ടാവുക. അവരുടെ ഹൃദയ കാഠിന്യത്തിലാണ് അവർ ദുഃഖിക്കുന്നത്. മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കാതെ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്തുമെന്ന് മനസ്സിലാക്കാതെ, മനഃപ്പാഠം ഒരുവിട്ട് പഠിച്ച നിയമങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന നേതാക്കന്മാരെ കാണുമ്പോൾ യേശുവിന് ദുഃഖം മാത്രമല്ല, ശക്തമായ ക്രോധവും ഉണ്ടാകുന്നു. കാരണം ദൈവം നൽകിയ ഈ കാരുണ്യം, ദൈവത്തിൻ്റെ കരുണ കടന്നു വരുന്ന ഈ നിയമം, അത് മനുഷ്യന് താങ്ങാനാവാത്ത ഭാരമാക്കി മാറ്റിയിരിക്കുന്നു. സൗഖ്യം നൽകാൻ വേണ്ടിയാണ് ദൈവം കടന്നു വന്നത്. വിശ്രമം നൽകാൻ വേണ്ടിയാണ് ശാപത്ത് നിശ്ചയിച്ചത്. ഈ മനുഷ്യന് വിശ്രമവും ജീവനവും നൽകുന്ന ശാപത്ത് നിയമം തന്നെ മനുഷ്യനെ ബന്ധനസ്ഥനാക്കി നാശത്തിലേക്ക് നയിക്കുന്ന ഉപകരണമാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും യേശുവിൻ്റെ ഭാഗത്തുനിന്ന് ക്രോധമുണ്ടാകും. ഇങ്ങനെയാണ് യേശുവിൻ്റെ ശാപത്തിലെ എല്ലാ രോഗശാന്തികളും നമ്മൾ കാണുക. അനേകം തവണ യേശു ശാപത്തിൽ രോഗശാന്തി നൽകുന്നതായിട്ട് കാണും. അതിന് കൊടുക്കുന്ന വിശദീകരണങ്ങളുമുണ്ട്. നിങ്ങളുടെ മകൻ കിണറ്റിൽ വീണാൽ ഉടനെ പിടിച്ചു കയറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ആടോ കാളയോ കഴുതയോ ഏതെങ്കിലും കുഴിയിൽ വീണാൽ ശാപത്ത് കഴിയുന്നവരെ കാത്തു നിൽക്കുമോ? ഇല്ല എങ്കിൽ ഈ വ്യക്തിയെ സുഖപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നില്ലേ? തന്നെയുമല്ല, ശാപത്ത് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. തിന്മ ചെയ്യുകയല്ല, നന്മ ചെയ്യുകയാണ്, ജീവൻ രക്ഷിക്കുകയാണ് ശാപത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ശാപത്ത് ആചരിക്കുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതിരിക്കുകയല്ല, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക ആണ് എന്ന് യേശു പഠിപ്പിക്കുകയായി. പക്ഷേ ആ പഠനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരുന്നു. ഉടനെ സംഭവിക്കുന്നത് ഫരീസേയർ പുറത്തിറങ്ങി അവരുടെ ശത്രുക്കളായി പരിഗണിക്കപ്പെട്ടിരുന്ന ഹെരോദസ് പക്ഷക്കാരുമായി ആലോചിക്കുകയാണ്. എന്താണ്? യേശുവിനെ ഉന്മൂലനം ചെയ്യണം. നിയമം ലംഘിക്കുകയും നിയമം ലംഘിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഇവൻ ജീവിക്കുന്നത് അപകടകരമാണെന്ന് നേതാക്കന്മാർ മനസ്സിലാക്കി. ഇനി അങ്ങോട്ട് കൊല്ലാനുള്ള തീരുമാനത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യേശു എന്തായിരിക്കും പ്രവർത്തിക്കുക? യേശുവിൻ്റെ അടുത്ത നിലപാടെന്താണ്? ഇതുവരെ നടന്ന പ്രബോധനങ്ങളും ഇതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങളുമെല്ലാം ഈ വലിയ സംഘട്ടനത്തിലാണ് എത്തിക്കുക. ആ സംഘട്ടനം ഒരു പിളർപ്പിൽ എത്തി. യേശുവിനെ പൂർണ്ണമായും തിരസ്കരിക്കുന്ന നേതാക്കന്മാർ നേതാക്കന്മാരുടെ ഭീഷണി മനസ്സിലാക്കിക്കൊണ്ട് അതിന് അനുസൃതമായി തീരുമാനമെടുക്കുന്ന യേശു. എന്താണ് ആ തീരുമാനം? നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കാണാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കൈ ശോഷിച്ച മകനെ കണ്ട് കരളലിഞ്ഞ് അവിടുന്ന് നേതാക്കന്മാരുടെ നിസ്സംഗതയിൽ ദുഃഖിക്കുകയും കോപിക്കുകയും ചെയ്തു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും രക്ഷയാണ്, സമാധാനവും ശാന്തിയുമാണ്, നിത്യമായ സന്തോഷവും ജീവനുമാണ്. അതിന് വിരുദ്ധമായ ഒരു നിയമവും ഇല്ല എന്നങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവെ, മതനിയമങ്ങളും സമൂഹ നിയമങ്ങളുമെല്ലാം എല്ലാവർക്കും, പ്രത്യേകിച്ച് വേദനിക്കുന്നവരും പാവപ്പെട്ടവരുമായവർക്കും സംരക്ഷണം നൽകുന്നതാണെന്ന് മനസ്സിലാക്കി അതനുസരിക്കാനും അതനുസരിച്ച് വ്യാഖ്യാനിക്കാനുമുള്ള കൃപ എല്ലാ നേതാക്കന്മാർക്കും നൽകണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം വേദനിക്കുന്നവരിലേക്ക് കടന്നു വരാനായി മത നിയമങ്ങളെയും സമൂഹ നിയമ സംവിധാനങ്ങളെയും അവിടുന്ന് തന്നെ വ്യാഖ്യാനിക്കാൻ അങ്ങയുടെ ആത്മാവിനെ അയച്ച് എല്ലാ നേതാക്കന്മാരെയും പഠിപ്പിക്കണമേ. എല്ലാവരും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും കഴിയാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അനുധാവനം ചെയ്തുള്ള നമ്മുടെ തീർത്ഥാടനം തുടരുകയാണ്. ഗലീലയിലെ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ യേശുവിനോടും യേശുവിൻ്റെ പ്രവർത്തനങ്ങളോടും ഉണ്ടായതായി നമ്മൾ കണ്ടു. ഈ പ്രതികരണങ്ങളെ സംവാദങ്ങളും സംഘട്ടനങ്ങളുമായി വിശുദ്ധ മർക്കോസ് ചിത്രീകരിക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. പരസ്യജീവിതത്തിൻ്റെ ആദ്യ ഭാഗത്ത് യഹൂദ നേതാക്കന്മാരുമായി നടന്ന 5 സംഘട്ടനങ്ങളാണ് മർക്കോസ് 2 അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ സംഘട്ടനങ്ങളുടെ അവസാനം യേശുവിനെ ഉന്മൂലനം ചെയ്യാനായി യഹൂദ നേതാക്കന്മാർ തീരുമാനമെടുത്തതായും നമ്മൾ കണ്ടു. മർക്കോസ് എഴുതിയ സുവിശേഷം 3 അധ്യായം 6 വാക്യത്തിലാണ് നമ്മളത് പഠിച്ചത്. ഫരീസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെറോദിസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. സുവിശേഷ പ്രഘോഷണവും വിമോചന പ്രവർത്തനങ്ങളും വലിയ സംഘട്ടനത്തിലേക്ക് മാത്രമല്ല യേശുവിൻ്റെ ജീവന് തന്നെ ഹാനികരമായി തീരത്തക്ക ശത്രുതയിലേക്കും നയിക്കുന്നതായി ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. നേതാക്കന്മാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. യേശു ദൈവദൂഷകനാണ്, അവനെ ഉന്മൂലനം ചെയ്തേ മതിയാവും. അവൻ പറയുന്ന എന്താണെന്ന് കേൾക്കാനോ അവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ അർത്ഥം മനസ്സിലാക്കാനോ ഉള്ള ഹൃദയവിശാലതയോ തുറവിയോ അവർക്കുണ്ടായില്ല. അവൻ ദൈവദൂഷകനാണ്, അവൻ തങ്ങളുടെ മതത്തിന് ഭീഷണിയാണ്, ദൈവത്തിന് വിരുദ്ധമായിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത് എന്ന തീരുമാനമെടുത്ത അധികാരികൾ ആ തീരുമാനമനുസരിച്ച് യേശുവിനെതിരെ ശത്രുത വച്ചു പുലർത്തുകയും യേശുവിൻ്റെ ശത്രുക്കളുടെ സംഖ്യ വർദ്ധിപ്പിക്കുകയും അങ്ങനെ അവനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം പോലെ ആയിരുന്നില്ല സാധാരണ ജനങ്ങളുടെ പ്രതികരണം. അത് മർക്കോസ് തുടർന്ന് അവതരിപ്പിക്കുന്നുണ്ട്. മർക്കോസ് എന്ന് മാത്രമല്ല, എല്ലാ സുവിശേഷന്മാരും പറയും. അധികാരികൾ ക്രമാനുഗതമായി യേശുവിൽ നിന്ന് അകലുകയും യേശുവിനെതിരെ ശത്രുത വർദ്ധിക്കുകയും ചെയ്യുന്നതിന് ആനുപാതികമായി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് യേശുവിൽ വലിയ താല്പര്യവും യേശുവിൻ്റെ പ്രവർത്തനങ്ങളോട് വലിയ ആഭിമുഖ്യവും വളർന്നു വരുന്നതായിട്ടും കാണും. മർക്കോസ് എഴുതിയ സുവിശേഷം 3 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈ ജനങ്ങളുടെ താല്പര്യം വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി. സിനഗോഗിലാണ് അത്ഭുതം പ്രവർത്തിച്ചത്, അത്ഭുതകരമായി കൈതളർന്നൊരു വ്യക്തിയെ സുഖപ്പെടുത്തിയത്. അതിനുശേഷം യേശു കഫർനാമയിലെ സിനഗോഗിൽ നിന്നിറങ്ങി ഗലീലി തീരത്തേക്ക് പോയി. ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറൂസലം, ഇദുമേയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മറുകര നിന്നും ടൈർ സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ഏകദേശം 200 കിലോമീറ്ററിലധികം അകലെ നിന്നാണ് ആളുകൾ വരുന്നത്. ഇതുമയായും ടൈറുമൊക്കെ, ഇതുമയ അങ്ങ് തെക്കേയറ്റത്താണ്, ടൈറു വടക്കേയറ്റത്താണ്. ഇപ്പോൾ തെക്ക് നിന്നും വടക്ക് നിന്നും ധാരാളം ആളുകൾ വരുന്നു. വിജാതിയുടെ സ്ഥലമാണ് ഇതുമയായും ടൈറും സീദോനുമൊക്കെ. അപ്പോൾ യഹൂദരും മാത്രമല്ല, വിജാതിയരും യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്നു അനേകം പേര്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്, കഫർനാഹും ഒരു സംഗമസ്ഥലമായിരുന്നു. തെക്ക് വടക്ക് പോകുന്ന വഴികളും അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് പോകുന്ന വഴികളും സിറിയയിൽ നിന്ന് ഈജിപ്തിലേക്കും ഫെനീഷ്യയിൽ നിന്ന് അറേബ്യയിലേക്കും പോകുന്ന വഴികളൊക്കെ സന്ധിക്കുകയും ക്രോസ് ചെയ്യുകയും ചെയ്യുന്നത് കഫർനാമിലായിരുന്നു. അപ്പോഴും കഫർനാമിലേക്ക് ധാരാളം ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. വന്നതിൻ്റെ കാരണം അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടു. യേശു ചെയ്ത വലിയ കാര്യങ്ങൾ, അത്ഭുതകരമായ രോഗശാന്തികൾ, അത് കേട്ടാണ് ആളുകൾ വരുന്നത്. അവൻ്റെ അടുത്തെത്തി ആൾത്തിരക്കിൽ പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. ഇതാണ് പൊതുവായ അന്തരീക്ഷം. ആയിരക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. യേശുവിൽ നിന്ന് രോഗശാന്തി നേടാനുള്ള ആഗ്രഹത്തോടുകൂടിയാണ് വരുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്നവർക്ക്, യേശുവിനെ തൊട്ടവർക്ക്, യേശു തൊട്ടവർക്ക് എല്ലാം സൗഖ്യം ലഭിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പ്, മറുഭാഗത്തു നിന്ന് വലിയ അംഗീകാരം. ഈ ഒരു ചുറ്റുപാടിൽ യേശു ഒരു പുതിയ നിലപാട് സ്വീകരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും പഠന വിഷയമാക്കാൻ പോകുന്നത് ആ പുതിയ തുടക്കമാണ്. 12 അപ്പസ്തോൽമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് യേശു ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. അത് മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും, അതിന് സമാന്തരമായി മത്തായി 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്ക 6-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ നേതാക്കന്മാർ തിരസ്കരിക്കുകയും സാധാരണ ജനങ്ങൾ തന്നെ സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ യേശു നിർണായകമായ ഒരു കാൽവെയ്പ്പാണ് ഈ 12 പേരുടെ തിരഞ്ഞെടുപ്പിലൂടെ നടത്തുന്നത്. അത് ദീർഘമായ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നടത്തുന്നത് എന്നും സുവിശേഷന്മാരെല്ലാവരും രേഖപ്പെടുത്തുന്നുണ്ട്. മർക്കോസ് സുവിശേഷത്തിൽ നിന്ന് വായിക്കാം. 3-ാം അധ്യായം 13-15 വാക്യങ്ങൾ, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇതാണ് വളരെ ചുരുക്കമായിട്ടുള്ള വിവരണം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി, പ്രത്യേകമായൊരു സാഹചര്യം പറയുന്നില്ല, സമയത്തെക്കുറിച്ചും പറയുന്നില്ല, മലമുകളിലേക്ക് കയറി. ഇതാണ് മർക്കോസിനെ സംബന്ധിച്ചോളം നിർണായകമായ കാര്യം. മലമുകൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ സ്ഥലമായിട്ടാണ് ബൈബിൾ പൊതുവേ കാണുന്നത്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നടക്കുന്നത് മലമുകളിലാണ്. അത് സീനായി മലയാണെങ്കിലും അല്ലെങ്കിൽ മോറിയാമലയാണെങ്കിലും താബോർ മലയാണെങ്കിലും എല്ലാം മലമുകൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. അപ്പോൾ യേശു മലമുകളിലേക്ക് കയറി. എന്തിനു വേണ്ടിയാണ് കയറിയത് എന്ന് മർക്കോസ് പറയുന്നില്ല. സമാന്തര സുവിശേഷ ഭാഗം ലൂക്കായിൽ 6-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ ഇപ്രകാരം കാണും. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു. യേശു നിർണായകമായ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ലൂക്കാ സുവിശേഷകൻ. ഇവിടെ വളരെ നിർണായകമായൊരു കാൽവെയ്പ്പിലേക്കാണ് യേശു കടന്നു വരുന്നത്. ഇതുവരെ യഹൂദ ജനതയോടാണ് യേശു സംസാരിച്ചുകൊണ്ടിരുന്നത്. യഹൂദ ജനതകൾ, ഇസ്രായേൽക്കാർ 12 ഗോത്രങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നതാണ്. യാക്കോബിൻ്റെ 12 മക്കളുടെ പേരിൽ അറിയപ്പെടുന്ന 12 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്രായേൽ ജനം, അഥവാ ദൈവം തിരഞ്ഞെടുത്ത അബ്രാഹത്തിന് സന്തതികളായ ദൈവജനം. ആ ദൈവജനത്തിൻ്റെ പ്രതിനിധികൾ, നേതാക്കന്മാർ യേശുവിനെ തിരസ്കരിച്ചു കഴിഞ്ഞു. യേശുവിനെതിരെ അവർ ഹൃദയമടച്ചു, അവരുടെ വാതിലുകൾ കൊട്ടിയടച്ചു കഴിഞ്ഞു. ഇനി അവരോട് സംസാരിച്ചാലും അവർ സ്വീകരിക്കാൻ സന്നദ്ധമല്ല. മാത്രമല്ല, യേശുവിനെ തിരസ്കരിക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ യേശു ഒരു പുതിയ തുടക്കമാണ്. 12 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് നടത്തുന്നത് അത് ഒരു പുതിയ ജനത്തിൻ്റെ തുടക്കം തന്നെയെന്ന് പറയാം. അഥവാ യഥാർത്ഥ ഇസ്രായേലിൻ്റെ ശുദ്ധീകരണത്തിലൂടെ നടന്നു വരുന്ന പുതിയ ഇസ്രായേലിൻ്റെ തുടക്കമാണ്. ദൈവം തൻ്റെ ജനത്തെ പുതുതായി വീണ്ടും തിരഞ്ഞെടുക്കുന്നു. സീനായ് മലയ്ക്ക് സമാന്തരമായൊരു മലയാണ് ഇവിടെ. സീനായ് മലയിൽ വെച്ചാണ് ദൈവം ഇസ്രായേലുമായി ഒരു ഉടമ്പടി ചെയ്തത്, അവരെ ദൈവജനമായി സ്വീകരിച്ചത്. ഇപ്പോൾ ഈ യേശു വീണ്ടും ഒരു മലയിലേക്ക് കയറി ആ മലയിൽ വെച്ച് ഒരു ജനത്തിൻ്റെ ന്യൂക്ലിയസ്, കേന്ദ്രം തിരഞ്ഞെടുക്കുകയാണ്. അതിനുവേണ്ടി ദീർഘസമയം, രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നു. നിർണായകമായ ഈ നിമിഷത്തിൽ പിതാവുമായുള്ള സംഭാഷണത്തിലൂടെയാണ് യേശു തീരുമാനമെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതൊരു വലിയ പാഠമാകേണ്ടതാണ്. എപ്പോഴും പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. അതിലുപരി പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ, ജീവിതത്തെ സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട നിമിഷങ്ങളിൽ ദീർഘമായി പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടതുണ്ട്. ദൈവത്തോട് ആലോചന ചോദിക്കുക. എന്നെ സംബന്ധിച്ച്, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? പ്രാർത്ഥനയിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും അതാണ്. ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും അത് വ്യക്തമാവണമെന്നില്ല. യേശുവിന് പോലും, ദൈവപുത്രനായിരുന്നെങ്കിലും മനുഷ്യപുത്രനായി ജീവിച്ച യേശുവിന് പോലും ഈ ദൈവഹിതം കണ്ടെത്താനായി ദീർഘനേരം പ്രാർത്ഥനയിൽ ചിലവഴിക്കേണ്ടിയിരുന്നു. ഗെത്സെമനിൽ നമ്മൾ കാണും, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കുക, ആ ഹിതം മനസ്സിലാക്കുക, ആ ഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ഇതാണ് പ്രാർത്ഥനയിലൂടെ സംഭവിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം നേടിയെടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ അറിയിക്കുക എന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനയിലൂടെ ചെയ്യേണ്ടത് ദൈവവുമായുള്ള സംഭാഷണത്തിലൂടെ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിയുക. കർത്താവെ, അരുളി ചെയ്താലും ദാസൻ ഇതാ ശ്രവിക്കുന്നുവെന്ന് സാമുവേൽ പറഞ്ഞതുപോലെ, ഞാൻ എന്തു ചെയ്യണം എന്ന് നിലത്തു വീണ സാവൂള് ചോദിച്ചതുപോലെ പ്രാർത്ഥനയിലൂടെ ചോദിക്കുക. യേശു രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. അതിനുശേഷമാണ് അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഇഷ്ടമുള്ളവർ എന്ന് പറയുമ്പോൾ ആ പദപ്രയോഗത്തിൽ അല്പം പ്രശ്നമുണ്ടാവാം. ഇംഗ്ലീഷിൽ പറയുന്നത് ദോസ് ഹൂം ഹി വാണ്ടഡ്. അതൊരു ഇഷ്ടം എന്നതിനേക്കാൾ കൂടുതൽ താൻ ആവശ്യപ്പെട്ടവർ, താൻ തീരുമാനിച്ചവർ, തന്നോടുകൂടി ആയിരിക്കണം എന്ന് താൻ ആഗ്രഹിച്ചവരെ അടുത്തേക്ക് വിളിക്കുകയാണ്. യേശുവിന് എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ ഓരോരുത്തരെയും സംബന്ധിച്ച് ഓരോ പദ്ധതിയാണുള്ളത്. ദൈവത്തിന് എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് ഒരേ പദ്ധതിയല്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഓരോരുത്തരെയും വ്യത്യസ്തമായ പദ്ധതികളാണ് ഏൽപ്പിക്കുക. അപ്പോഴേ താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളവരെ അടുത്തേക്ക് വിളിക്കുകയാണ്. തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. താൻ നിശ്ചയിച്ചു. ദോസ് ഹോം ഹി വാണ്ടഡ്, ഗ്രീക്കിൽ ആ പദമാണ് ഉപയോഗിക്കുക. ആഗ്രഹിച്ചവരെ, താൻ തീരുമാനിച്ചവരെ. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. ഇപ്പോൾ ശിഷ്യന്മാർ അടുത്തു വരുന്നു. വലിയൊരു ജനക്കൂട്ടം ആദ്യമേ. ആ ജനക്കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുറേ പേര്, പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരിൽ നിന്ന് വീണ്ടും ഒരു ചെറിയ സമൂഹത്തെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോഴാദ്യത്തേത് ഒക്ലോയ് എന്ന് പറയും, ദ ക്രൗഡ്, ആൾക്കൂട്ടമാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന, തിക്കിത്തിരക്കി വരുന്ന ആൾക്കൂട്ടം, രോഗശാന്തി നേടാൻ, വചനം കേൾക്കാൻ, യേശുവിനെ സ്പർശിക്കാൻ, യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടി വരുന്ന വലിയ ആൾക്കൂട്ടം, കൺവെൻഷൻ നടക്കുന്നത് പോലെയാണ്. ആ ആൾക്കൂട്ടത്തിൽ നിന്ന് കുറച്ചുപേരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ് അവരെ ലാവോസ് അല്ലെങ്കിൽ മത്തായി എന്ന് പറയും, ശിഷ്യന്മാർ. ശിഷ്യന്മാരിൽ നിന്നും വീണ്ടും ഒരു ചെറിയ സമൂഹം, അപ്പോസ്തോലോയി അഥവാ അപ്പോസൽസ്, ശ്ലീഹന്മാർ. അപ്പോൾ ആദ്യത്തെ ആൾക്കൂട്ടം, പിന്നെ ശിഷ്യസമൂഹം. ശിഷ്യസമൂഹത്തിൽ നിന്ന് 12 പേര്. ഈ 12 പേരെ അവൻ തിരഞ്ഞെടുത്തു. ഇനി 12 പേരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രത്യേകമായ ഉദ്ദേശം ഇവിടെ പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് മർക്കോസ് പറയുന്നത്. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനും, തന്നോടുകൂടി ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ആദ്യത്തേത് കൂടെ ആയിരിക്കുക എന്നതാണ്. യേശുവിൻ്റെ അപ്പസ്തോലന്മാർ എന്ന് അവരെ വിശേഷിപ്പിച്ചതായി ഇവിടെ അപ്പസ്തോലന്മാർ എന്ന പദം മർക്കോസ് ഉപയോഗിക്കുന്നില്ല. 12 പേർ എന്നാണ് മർക്കോസ് ഉപയോഗിക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെയധികം തവണ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ് 12 പേര്. അതോടൊപ്പം അവനോട് കൂടെയുള്ളവർ, ഈ 12 പേർ യേശുവിനോട് കൂടെയുള്ളവരാണ്. ദോസ് വിത്ത് ഹിം, കൂടെയായിരിക്കുക, എപ്പോഴും കൂടെയായിരിക്കണം. യേശു ശിഷ്യന്മാരുടെ കൂടെ മാത്രമേ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതായി മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റൊരു പ്രവർത്തനവും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ ചെയ്യുന്നത് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയായിരുന്നു. നമ്മളത് കണ്ടു കഴിഞ്ഞു. ഗലീലി തടാകത്തിൽ തൂടി നടക്കുമ്പോൾ ആദ്യത്തെ നാലു പേരെ യേശു വിളിക്കുന്നത്. ആ നാലു പേരും പിന്നെ വന്ന ശിഷ്യന്മാരും അവരുടെ കൂടെയാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അപ്പോഴേ തുടക്കം മുതൽ ഒടുക്കം വരെ യേശുവിൻ്റെ കൂടെയായിരിക്കണം. കൂടെയായിരിക്കുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ആദ്യമേ കൂടെ നടന്ന് കണ്ടു പഠിക്കുകയാണ്. യേശുവിനെ അറിയണം. യേശുവിൻ്റെ അപ്പസ്തോലന്മാർ, യേശുവിൻ്റെ സാക്ഷികളാകാൻ പോകുന്നവർ, യേശു പ്രസംഗിക്കാൻ അയക്കുന്നവർ, അധികാരം നൽകുന്നവർ യേശു ആരാണെന്ന് അറിയണം. അത് ആരംഭം മുതൽ അവസാനം വരെ യേശുവിനോട് കൂടെയായിരിക്കണം. യേശുവിനോട് കൂടെ നടക്കുന്നവർ യേശുവിൻ്റെ ഹൃദയസ്പന്ദനം മനസ്സിലാക്കിയവരാവണം. യേശുവിൻ്റെ വികാരങ്ങൾ, യേശുവിൻ്റെ വിചാരങ്ങൾ, യേശുവിൻ്റെ ലക്ഷ്യങ്ങൾ, യേശുവിൻ്റെ ചൈതന്യം, അതെല്ലാം സ്വന്തമാക്കിയവരാവണം യേശുവിൻ്റെ അപ്പസ്തോലന്മാർ. ഒരു അപ്പസ്തോലൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത് അവസാനം ആത്മഹത്യ ചെയ്ത് 12 പേരിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ, യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യ സമൂഹം ഒരുമിച്ചുകൂടി 12-ാമത്തെ അപ്പസ്തോലനെ തിരഞ്ഞെടുക്കാനായിട്ട് നടത്തിയ ഒരു സമ്മേളനത്തിൻ്റെ വിവരണം അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അതിൽ 21-22 വാക്യങ്ങൾ അപ്പസ്തോലൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അപ്പസ്തോല പ്രമുഖനായ പത്രോസ്. അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സമൂഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മോടുകൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. യോഹന്നാൻ്റെ സ്നാനം മുതൽ യേശുവിൻ്റെ ഉത്ഥാനം വരെ കൂടെ ഉണ്ടായിരുന്നവരാണ് അപ്പസ്തോൽമാർ. അപ്പോഴേ യേശു ശിഷ്യന്മാരെ, അപ്പസ്തോൽമാരെ തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ആദ്യത്തേത് കൂടെ ആയിരിക്കണം. കൂടെ നടന്ന് എല്ലാം മനസ്സിലാക്കണം. ഒരു സ്നേഹബന്ധം, ആത്മബന്ധം ഉണ്ടാവണം. ഇനി യേശുവിനോട് കൂടെ നിൽക്കുന്നവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ. ഈ ഒരു ബന്ധത്തിൽ നിന്നാണ് ശിഷ്യത്വം തുടങ്ങുന്നത്. കൂടെ ആയിരിക്കുക, അത് സുവിശേഷം പ്രസംഗിക്കുമ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അധികാരത്തോടെ പഠിപ്പിക്കുമ്പോഴും ആഘോഷപൂർവകമായി ജെറൂസലേത്തേക്ക് പ്രവേശിക്കുമ്പോഴും മാത്രമല്ല, ഒറ്റക്കൊടുക്കപ്പെടുമ്പോഴും തിരസ്കരിക്കപ്പെടുമ്പോഴും കുരിശുമായി ഗാഗുൽത്തായിലേക്ക് നീങ്ങുമ്പോഴും നിസ്സഹായനായി നിലവിളിച്ചു മരിക്കുമ്പോഴും ശിഷ്യൻ കൂടെ ഉണ്ടായിരിക്കണം. യേശുവിനോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കണം. മഹത്വത്തിൽ പങ്കുചേരാൻ മാത്രമല്ല, അവഹേളനത്തിലും പരിത്യക്തതയിലും ലജ്ജയിലും പരിഹാസത്തിലും ഒക്കെ കൂടെ നിൽക്കാൻ സാധിക്കണം. തന്നോട് കൂടെ ആയിരിക്കണം. 12 പേര് കൂടെയുള്ളവരാണ്. ഇനി 2-ാമത്തേത്, ഈ കൂടെ ആയിരിക്കുന്നൊരു ഉദ്ദേശ്യം അവരെ സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുകയാണ്. താൻ കൊണ്ടുവന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തെല്ലായിടത്തും എത്തിക്കുക, അതാണ് ഈ അപ്പസ്തോലന്മാരുടെ ദൗത്യം. അപ്പോസ്തോലോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ, ശ്ലീഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം അതാണ്, അയക്കപ്പെട്ടവൻ. അയക്കാൻ വേണ്ടിയാണ് കൂടെ വിളിക്കുന്നത്. കൂടെ ആയിരിക്കുന്നത് യേശുവിൽ നിന്ന് ചൈതന്യം ആർജിച്ചുകൊണ്ട്, ശക്തി ആർജിച്ചുകൊണ്ട് ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനു വേണ്ടിയാണ്. സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനും ഈ സുവിശേഷ പ്രസംഗത്തിലൂടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അപ്പസ്തോലന്മാരെ അയക്കുന്നതിൻ്റെ മുഖ്യമായ ലക്ഷ്യമായിട്ട് എടുത്തു കാണിക്കുന്നതാണ് അവസാനം, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുക. ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഒരു സമ്യക്കായ ചിത്രീകരണമാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നത്. അധികാരത്തോടുകൂടിയാണ് അവരെ അയക്കുന്നത്. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് തിന്മയുടെ മേൽ വിജയം വരിക്കുന്നതിന് സൂചനയാണ്. ഈ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന പിശാചിൽ നിന്ന് ദൈവജനത്തെ, സകല മനുഷ്യരെയും വിമോചിപ്പിക്കുക, ഇതാണ് ശിഷ്യത്വത്തിൻ്റെ ലക്ഷ്യം. ഇതിനുവേണ്ടിയാണ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകണം. ആ അധികാരം യാഥാർത്ഥ്യമാകുന്നത് സുവിശേഷ പ്രഘോഷണത്തിലൂടെയാണ്. യേശു നൽകുന്ന അധികാരം യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. പിശാചു ബഹിഷ്കരണം നടക്കുന്നത് വാസ്തവത്തിൽ സുവിശേഷ പ്രഘോഷണത്തിലൂടെയാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ, യേശുവിനെ നാഥനും കർത്താവുമായി സ്വീകരിക്കുന്നവർ പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ഇങ്ങനെ ദൈവരാജ്യം ഈ ഭൂമിയിൽ ഒരു യാഥാർത്ഥ്യമാകുന്ന പ്രക്രിയയിൽ അടുത്തു പ്രവർത്തിക്കുക, അതാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി അവർ 12 പേരെ നിയോഗിച്ചു. ഇനി അവർക്ക് കൊടുക്കുന്ന പേരുകൾ, 3 സുവിശേഷകന്മാരും ഈ പേരുകൾ പറയുന്നുണ്ട്. ക്രമം കൃത്യമല്ലെങ്കിലും പേരുകളിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഒരാളുടെ പേരിൽ മാത്രമാണ് സമാന്തര സുവിശേഷം തമ്മിൽ അർത്ഥം വ്യത്യാസമുള്ളത്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 12 പേരുടെ പേരുകൾ ഇപ്രകാരമാണ് നൽകുന്നത്. പത്രോസ് എന്ന് അവൻ പേരു നൽകിയ ശിമയോൻ, ശിമയോന് പേരു മാറി ഒരു പുതിയ പേര് നൽകുന്നത് പുതിയ ദൗത്യം സൂചിപ്പിക്കുകയാണ്, സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. പത്രോസ് പാറ എന്നാണ് അർത്ഥം. പേത്രോസ് എന്ന ഗ്രീക്ക് വാക്ക് പേത്ര എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. പേത്ര അരമായ ഭാഷയിൽ കേപ്പ എന്നാണ് വിളിക്കുക, പാറ എന്നാണ് അർത്ഥം. പാറ എന്നവൻ പേര് നൽകിയ ശിമയോൻ പാറ ഉറപ്പുള്ളതാണ്, അടിത്തറയാവണം. സഭ സ്ഥാപിക്കാൻ പോകുന്നത് ഈ പത്രോസാകുന്ന ശിമയോനാകുന്ന പാറയിലാണ്. പിന്നെ അവൻ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്ന് അർത്ഥമുള്ള ബോവനേർഗസ് എന്നു പേര് നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരനായ ഷിമിയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് സ്കറിയോത്ത. ഇതാണ് 12 പേര്. ഈ 12 പേരുടെ പേരിൽ വ്യത്യാസം ആകപ്പാട് നമ്മൾ കാണുന്നത്, കാനാൻകാരനായ ഷിമിയോൻ എന്നത് തീക്ഷ്ണമതിയായ അഥവാ തീവ്രവാദിയായ ഷിമിയോൻ എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണും. തദ്ദേവൂസ് എന്ന് മത്തായിയിലും മർക്കോസിലും കാണുന്നത് യൂദാസ്, യാക്കോബിൻ്റെ മകനായ യൂദാസ് എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണും. ഈ വ്യത്യാസങ്ങളെ പേരിൻ്റെ പേരിൽ ഒരേ അർത്ഥത്തിൽ തന്നെയാണ് പേരുപയോഗിക്കുന്നതെന്നും വ്യക്തം. ഒരു കാര്യം പ്രത്യേക ശ്രദ്ധേയമാണ്, യേശു തിരഞ്ഞെടുത്ത ഈ 12 പേരിൽ ഒരാൾ ഒറ്റുകാരനായ യൂദാസ് കൂടിയായിരുന്നു. എന്തുകൊണ്ട് യൂദാസ്, ഒറ്റുകാരനായ യൂദാസിനെ ഈ 12 പേരുടെ ഗണത്തിൽപ്പെടുത്തി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഉത്തരം കണ്ടെടുക്കുക എളുപ്പമല്ല. എന്തുകൊണ്ട് പറുദീസായിൽ നന്മതിന്മയുടെ വൃക്ഷം നട്ടു, എന്തുകൊണ്ട് സ്വർഗത്തിലും പാപത്തിനുള്ള സാധ്യതയുണ്ടായി പറുദീസായിൽ, എന്തുകൊണ്ട് തിന്മ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു, പലതിനും നമുക്ക് ഉത്തരം കിട്ടിയെന്ന് വരില്ല. ദൈവം തന്നെ നിശ്ചയിച്ചതായിരുന്നു ഈ 12 പേരുടെ തിരഞ്ഞെടുപ്പ്. അതിലൊരാൾ ഒറ്റുകാരനായി തീർന്നതിൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുമുണ്ട്. നമ്മൾ ആ വിഷയം വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. ഈ 12 പേരെയും തിരഞ്ഞെടുത്തുകൊണ്ടാണ് യേശു തൻ്റെ നയപ്രഖ്യാപനം നടത്തുന്നത്. നമ്മൾ അടുത്ത തവണ അതിലേക്ക് കടക്കുന്നതാവും. ഇപ്പോഴൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിചിന്തനം നമുക്ക് അവസാനിപ്പിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഈ ഭൂമിയിൽ അവിടുത്തെ രാജ്യം ഒരു യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യഹൂദ നേതാക്കന്മാർ മനസ്സിലാക്കാതിരിക്കുകയും തെറ്റിദ്ധരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പാവപ്പെട്ടവരും രോഗികളും അനാഥരും അശരണരുമായവർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടുകയും അവരെല്ലാം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തതായി ഞങ്ങൾ കാണുന്നു. കർത്താവേ, അഹങ്കാര നിമിത്തം മനസ്സ് അന്ധമാവാതെ അജ്ഞതയിൽ അണ്ടുപോകാതെ ഞങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. 12 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് യേശു ആരംഭിച്ച ആ ദൈവരാജ്യത്തിൽ പങ്കുകാരാവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ച ആ വലിയ കൃപയെ ഓർത്തങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങോട്ട് കൂടെയായിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനായ അധികാരം നൽകുന്നതിനും വേണ്ടി ആ തിരഞ്ഞെടുത്ത 12 പേരിലൂടെ അങ്ങ് ആരംഭിച്ച ദൗത്യം ഇന്ന് ഞങ്ങളിലൂടെ തുടരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, അങ്ങയോട് കൂടെയായിരിക്കാൻ ഞങ്ങളെ അവിടെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ സുവിശേഷത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും മോചിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.